ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിന് ഫണ്ടിന്റെ ലഭ്യത തടസ്സമല്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം. സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ സമയബന്ധിതമായി കണ്ടെത്താൻ ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ. സിഐടിയു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദന്റെ സംസ്കാരം വൈകിട്ട് 5 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. കൊച്ചി മുനമ്പത്തിനടുത്ത് മത്സ്യബന്ധന ബോട്ട് മുങ്ങി 4 കാണാതായി, 3 രക്ഷപ്പെടുത്തി. ലോകകപ്പ് ഏകദിന ക്രിക്കറ്റ് ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലന്റിന് ജയം, ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 9. ഹാങ് ചൌ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിന് ഫണ്ടിന്റെ ലഭ്യത തടസ്സമല്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഡിമാൻഡ് അടിസ്ഥാനമാക്കിയ വേതന തൊഴിൽ പരിപാടിയാണെന്നും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഫണ്ട് അനുവദിക്കുന്നത് തുടർച്ചയായ പ്രക്രിയയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ജോലിയുടെ ആവശ്യം കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ലഭ്യമാക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഗവൺമെന്റ് ഓഫീസുകളിൽ ശുചിത്വം പാലിക്കുന്നതിനും കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിനും സ്വച്ഛ് ഭാരത് സ്പെഷ്യൽ ക്യാമ്പയിൻ 3.0 ഭാഗമായി ദ്രുതഗതിയിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര ഭരണപരിഷ്കരണ പൊതുഭരണ വകുപ്പ് മന്ത്രാലയം അറിയിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ ആരംഭിച്ച പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ മാസം 31 തുടരും. പാർലമെന്ററി കാര്യ മന്ത്രാലയമടക്കം വിവിധ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ ഫലപ്രദമായി തീർപ്പാക്കുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സിക്കിമിൽ മിന്നൽ പ്രളയത്തിൽ 18 മരിച്ചതായി സംസ്ഥാന ചീഫ് സെക്രട്ടറി വി ബി പഥക് അറിയിച്ചു. 26 പേർക്ക് പരിക്കേറ്റു. സൈനികരുൾപ്പെടെ 98 കാണാതായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മംഗൻ ജില്ലയിലെ ലാച്ചൻ ലാച്ചും പ്രദേശങ്ങളിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികൾ സുരക്ഷിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരിൽ മലയാളികളുണ്ടെന്നാണ് റിപ്പോർട്ട്. ജമ്മു കശ്മീർ ഡെമോക്രാറ്റിക് ഫ്രീഡം പാർട്ടി JKDFനെ UAPA നിയമത്തിലെ വകുപ്പുകളനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചു. 1998 മുതൽ ഈ സംഘടന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയത്. രാജ്യത്ത് വിഘടനവാദത്തെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സംഘടനയുടേതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജനങ്ങളെ ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും എതിരാക്കുന്നതിനും കശ്മീരിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുമാണ് JKDF അംഗങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഗവൺമെന്റ് നൽകുന്ന ഏത് തിരിച്ചറിയൽ കാർഡും മേൽവിലാസ രേഖകളും ഉപയോഗിച്ച് രാജ്യത്തെ പൌരന്മാർക്ക് ഇനി ഡ്രോൺ പൈലറ്റുമാരാകാമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇതിനായി പുതിയ ഡ്രോൺ ഭേദഗതി ചട്ടങ്ങൾ ഗവൺമെന്റ് വിജ്ഞാപനം ചെയ്തു. ഇതനുസരിച്ച് ഡ്രോൺ പൈലറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ ഗവൺമെന്റ് നൽകുന്ന തിരിച്ചറിയൽ രേഖയോ വോട്ടർ തിരിച്ചറിയൽ കാർഡോ റേഷൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഉപയോഗിക്കാം. രാജ്യത്തുടനീളം ഡ്രോൺ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉദാരമാക്കാനും പ്രോത്സാഹിപ്പിക്കാനും 2030 ഇന്ത്യയെ ആഗോള ഡ്രോൺ ഹബ്ബാക്കി മാറ്റാനുമാണ് ശ്രമമെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ സമയബന്ധിതമായി കണ്ടെത്താൻ നിയമ ഭേദഗതി ഉൾപ്പെടെ ശക്തമായ നടപടികളാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കോഴിക്കോട് സഹകരണ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചേർന്ന സഹകാരികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സഹകരണ സംഘങ്ങളിലെ പരിശോധന കർശനമാക്കും. കൺകറന്റ് ഓഡിറ്റിംഗ് മാറ്റി ടീം ഓഡിറ്റിംഗ് കൊണ്ടുവരികയാണ്. ഭരണസമിതിയിൽ 3 കൂടുതൽ ഒരാൾക്കിരിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണ ശീലങ്ങൾ വളർത്താൻ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നും പഞ്ചായത്തീരാജ് നിയമം ഭേദഗതി ചെയ്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിയമം കൊണ്ടുവരുമെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തായി കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മലിനജല സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 3 സംസ്ഥാനത്ത് 9 മലിനജല ശുചീകരണ പ്ലാന്റുകൾ ഉദ്ഘാടനം ചെയ്യും. അലക്ഷ്യമായി മാലിന്യം കൈകാര്യം ചെയ്യുന്നവരുടെ കൈ പൊള്ളുമെന്നും നിയമം കർശനമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൌഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഭിന്നശേഷി സഹായ ഉപകരണങ്ങളുടെയും ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളുടെയും കോഴിക്കോട് ജില്ലാതല വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റിന്റെ തന്നെ വിപണന കേന്ദ്രങ്ങളിലൂടെ വിറ്റഴിക്കുന്നതിന് തീരുമാനമെടുത്തതായും മന്ത്രി പറഞ്ഞു. സിനിമയെ വ്യവസായമായി കാണുന്ന തരത്തിൽ സിനിമാ നയം ഗവൺമെന്റ് തയ്യാറാക്കി വരികയാണെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിലെ കോഴിക്കോട് കൈരളി ശ്രീ തിയേറ്റർ സമുച്ചയത്തിൽ ഒരുക്കിയ വേദി ഓഡിറ്റോറിയവും കോൺഫറൻസ് റൂമും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സിനിമാ രംഗത്ത് പ്രവർത്തിക്കാൻ താൽപര്യപ്പെട്ടു വരുന്ന എല്ലാവരെയും അതിൽ പങ്കാളികളാക്കുന്ന തരത്തിലും എല്ലാവരെയും സംരക്ഷിക്കുന്ന രീതിയിലും നയമാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സിഐടിയു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും സിപിഐഎം നേതാവും മുൻ എംഎൽഎയുമായ ആനത്തലവട്ടം ആനന്ദിന്റെ സംസ്കാരം വൈകിട്ട് 5 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. അർബുദ രോഗബാധയെ തുടർന്ന് ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളജ് ആശുപത്രിയിലായിരുന്നു 86-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. രാത്രി ചിറയൻകീഴ് ആനത്തലവട്ടത്തെ കുടുംബ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാവിലെ 11 എകെജി സെന്ററിലും 2 മുതൽ സിഐടിയു സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. 3 ആറ്റിങ്ങലിൽ നിന്ന് നിയമസഭയിലെത്തിയ അദ്ദേഹം 2006 മുതൽ 2011 വരെ നിയമസഭയിൽ ചീഫ് വിപ്പ് ആയിരുന്നു. കയർഫെഡ് ചെയർമാൻ, കയർ ബോർഡ് വൈസ് ചെയർമാൻ എന്നീ നിലകളിലും ആനത്തലവട്ടം ആനന്ദൻ പ്രവർത്തിച്ചു. ആനത്തലവട്ടം ആനന്ദന്റെ നിര്യാണത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. ആനത്തലവട്ടം ആനന്ദൻ പൊതുരംഗത്തും തൊഴിലാളി ക്ഷേമ പ്രവർത്തനത്തിലും നൽകിയ സേവനം സ്മരിക്കപ്പെടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിനുവേണ്ടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച ത്യാഗധനനായ നേതാവായിരുന്നു ആനത്തലവട്ടം ആനന്ദനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും സിഐടിയു സംസ്ഥാന കമ്മിറ്റിയും അനുശോചിച്ചു. കൊച്ചി മുനമ്പത്തിനടുത്ത് മത്സ്യബന്ധന ബോട്ട് മുങ്ങി 4 കാണാതായി. 3 രക്ഷപ്പെടുത്തി. മാലിപ്പുറത്ത് നിന്ന് പോയ ബോട്ടാണ് മുങ്ങിയത്. കോസ്റ്റ് ഗാർഡിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും സഹായത്തോടെ കാണാതായവർക്കു വേണ്ടി തെരച്ചിൽ തുടരുകയാണെന്ന് അഴീക്കോട് കോസ്റ്റൽ പോലീസ് അറിയിച്ചു. ലോകകപ്പ് ഏകദിന ക്രിക്കറ്റ് ഉദ്ഘാടന മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ ന്യൂസിലാന്റ് 9 തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് ഉയർത്തിയ 283 റൺസ് വിജയലക്ഷ്യം കിവികൾ അനായാസം മറികടന്നു. 36.2 ഓവറിൽ 1 നഷ്ടത്തിലാണ് ന്യൂസിലാന്റ് ലക്ഷ്യം പിന്നിട്ടത്. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിലേറ്റ തോൽവിക്ക് മധുര പ്രതികാരമായി ന്യൂസിലാന്റിന്റെ ഈ ജയം. 2 ഒന്നിച്ച ഡെവൻ കോൺവേ, രജിൻ രവീന്ദ്ര എന്നിവരുടെ തകർപ്പൻ സെഞ്ചുറികളാണ് കിവീസിന് മിന്നും ജയം സമ്മാനിച്ചത്. ഇരുവരും ചേർന്ന് 273 റൺസാണ് അടിച്ചെടുത്തത്. ഇന്ന് പാകിസ്ഥാൻ നെതർലാൻഡ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 2 മത്സരം. ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വൈകിട്ട് 4 മത്സരം. ജയിക്കാനായാൽ ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടും. ഡെസ്ക് റിപ്പോർട്ട്.
പുരുഷ ക്രിക്കറ്റ് സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ മലയാളി താരം എച്ച് എസ് പ്രണോയ് സെമി ഫൈനലിൽ മത്സരിക്കും. രാവിലെ 8:30 മത്സരം. കബഡി വനിതാ പുരുഷ സെമി, അമ്പെയ്ത്ത്, ഗുസ്തി, ബ്രിഡ്ജ്, കനോയിംഗ്, കയാക്കിംഗ്, ബാഡ്മിന്റൺ വനിതാ ഡബിൾസ് സെമി ഫൈനൽ മത്സരങ്ങളും ഇന്നാണ്. അമ്പെയ്ത്തിൽ 2 സ്ക്വാഷ് മിക്സഡ് വിഭാഗത്തിൽ 1 ഇന്ത്യ ഇന്നലെ നേടിയത്. അമ്പെയ്ത്ത് കോമ്പൌണ്ട് വനിതാ വിഭാഗത്തിൽ ജ്യോതി പർണീത് അതിഥി സഖ്യവും പുരുഷ വിഭാഗത്തിൽ ഓജസ് അഭിഷേക് പ്രഥമേഷ് സഖ്യവും സ്വർണം നേടി. വനിതകളുടെ 53 ഗുസ്തിയിൽ അന്തിം പൻഖാൽ വെങ്കലം നേടി. ഇതോടെ 21 സ്വർണവും 32 വെള്ളിയും 33 വെങ്കലവുമടക്കം 86 മെഡലുകളാണ് ഇന്ത്യയുടെ നേട്ടം. നിലവിൽ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്താണ് ഇന്ത്യ. ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ താരങ്ങളുടെ മികച്ച പ്രകടനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. സ്വർണം നേടിയ പുരുഷ അമ്പെയ്ത്ത് ടീമിനെയും വനിതാ ആർച്ചറി കോമ്പൌണ്ട് ടീമിനെയും സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടിയ ദീപിക പള്ളിക്കൽ, ഹരീന്ദർ പാൽ സന്തു, സ്ക്വാഷ് പുരുഷ സിംഗിൾസിൽ വെള്ളി നേടിയ സൌരവ് ഘോഷാൽ എന്നിവരെയും സാമൂഹിക മാധ്യമ പോസ്റ്റിൽ അദ്ദേഹം അഭിനന്ദിച്ചു. മിന്നുന്ന പ്രകടനമാണ് ടീം കാഴ്ചവച്ചതെന്നും ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
അടുത്ത മാസം 2 ഗോവയിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്ന ബീച്ച് വോളി പുരുഷ വനിതാ ടീമുകളുടെ സെലക്ഷൻ നാളെ കോഴിക്കോട് ബീച്ചിൽ നടക്കുമെന്ന് സംസ്ഥാന വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സി കെ ഉസ്മാൻ ഹാജി അറിയിച്ചു. രാവിലെ 8 സെലക്ഷൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണൊലിപ്പിനെ തുടർന്ന് വീടുകൾ അപകടാവസ്ഥയിലായ കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ കുണ്ടൻചാൽ കോളനിയിലെ 32 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന മേഖലാതല അവലോകന യോഗത്തിലാണ് തീരുമാനം. ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി ഓരോ കുടുംബത്തിനും വീട് വെച്ച് നൽകുകയോ കാട്ടാമ്പള്ളിയിൽ ഭവന സമുച്ചയം നിർമ്മിക്കുകയോ ചെയ്യാനാണ് ആലോചന. ഇതിന് പദ്ധതി തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ അറിയിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിന് ഫണ്ടിന്റെ ലഭ്യത തടസ്സമല്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം. സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ സമയബന്ധിതമായി കണ്ടെത്താൻ ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ. സിഐടിയു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദന്റെ സംസ്കാരം വൈകിട്ട് 5 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. കൊച്ചി മുനമ്പത്തിനടുത്ത് മത്സ്യബന്ധന ബോട്ട് മുങ്ങി 4 കാണാതായി. 3 രക്ഷപ്പെടുത്തി. ലോകകപ്പ് ഏകദിന ക്രിക്കറ്റ് ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലന്റിന് ജയം. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 9. ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റിയാർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റ് എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക.